ഓരോ വർഷവും ഓസ്ട്രേലിയയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പല രാജ്യങ്ങളിൽ വോളണ്ടിയർമാരായി ജോലി ചെയ്യുന്നു. ഓസ്ട്രേലിയയ്ക്ക് പുറത്തു മാത്രമല്ല, ഓസ്ട്രേലിയയിലെ തന്നെ പല പ്രസ്ഥാനങ്ങളും വോളണ്ടിയർമാരുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. ശമ്പളം കൈപ്പറ്റാതെ നിയമപരമായി വിവിധ മേഖലകളിൽ വോളണ്ടിയറായി ജോലി ചെയ്യുന്നത് ഈ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല, ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയെയും പല രീതികളിൽ സഹായിക്കുന്നു, പ്രത്യേകിച്ച് മറുനാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നവരെ. അഭയാർത്ഥികളെയും കുടിയേറി പാർത്തിരിക്കുന്നവരെയും സഹായിക്കുന്ന പ്രസ്ഥാനമായ അഡൽട്ട് മൾട്ടികൾച്ചറൽ എഡ്യൂക്കേഷൻ സർവീസസിൽ മാനേജറായി ജോലി ചെയ്യുന്ന അലക്സ് തോമസ് വോളണ്ടിയർ ജോലികൾ സ്വന്തം മേഖലയിലെ ജോലി കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു.
ഏത് മൈഗ്രന്റും ഓസ്ട്രേലിയ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും അതും അവർ ബുദ്ധിമുട്ടുന്നു എന്നാന്ന് വെച്ചാലും അവർക്ക് ആ നിലവാരത്തിലുള്ളതും ആ അംഗീകാരത്തിലുള്ള ഒരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നെങ്കിൽ അവര് പഠിച്ച വിദ്യാഭ്യാസം അവരുടെ ഹോം കൺട്രിയിലെ ഇവിടെ അസസ്മെന്റ് നടത്തി ഈ ലെവലിലുള്ളതായിട്ടില്ല, അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്രകാരമുള്ള ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്നു. ഓൾസോ അവരുടെ വർക്ക് എക്സ്പീരിയൻസോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ കാരണം. അപ്പം വോളണ്ടിയർ വഴി ആ പാത്വേ കണ്ടെടുത്ത വളരെയധികം ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുകയും ചെയ്യാം. പല വെബ്സൈറ്റുകളിൽ കൂടിയും പഴയ പല മാധ്യമങ്ങളിൽ കൂടിയും നമ്മൾ കഥകൾ കേട്ടിട്ടുമുണ്ട്. വോളണ്ടിയറായിട്ട് ആ സർവീസ് ഓഫർ ചെയ്ത് നല്ല കമ്പനികളിൽ കയറി വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നല്ല മാനേജേഴ്സിനെ മീറ്റ് ചെയ്ത് അങ്ങനെ ഒരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയ പല സ്റ്റോറികളും നമ്മൾ കേട്ടിട്ടുമുണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് പല ബുദ്ധിമുട്ടുകളുണ്ട്. വോളണ്ടിയർ ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു പെയ്ഡ് എംപ്ലോയ്മെന്റ് അല്ല ഇത്, നമ്മുടെ സർവീസ് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, നമ്മൾ വോളണ്ടിയറായിട്ട് നമ്മളൊരു കമ്പനി കയറുമ്പോൾ അവർക്കും അവരുടേതായ പരിധികളും അവരുടേതായ കാശിലവുകളും സമയചെലവും ഉണ്ട്. കാരണം അവർക്ക് നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ഒരു വർക്ക് ഫോഴ്സിനെ ട്രെയിനിങ്ങിനും സപ്പോർട്ടിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അത് കമ്പനിക്ക് നഷ്ടമാണ്, പക്ഷേ കമ്പനി അതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവായിട്ട് കാണും. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട്, ഒരു നല്ലൊരു പെർസെൻറ്റേജിനെ ഫ്യൂച്ചറിലോട്ട് റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് എംപ്ലോയ്മെന്റ് വർക്ക് ഫോഴ്സിലോട്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് അവർ കാണും. അപ്പം രണ്ട് പാർട്ടിക്കും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കാരണം ഏതൊരു പുതിയ കൺട്രി ചെല്ലുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അത് നമ്മൾ അംഗീകരിച്ച് നമ്മൾ ആ സമയം ചെലവാക്കാൻ ആ കമ്പനിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നല്ല ഔട്ട്കം പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്.
വോളണ്ടിയറായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ജോലി ലഭിക്കാൻ മാത്രമല്ല ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുവെന്ന് എഡലേഡിൽ സ്റ്റാർലൈറ്റ് ഫൌണ്ടേഷനിൽ വോളണ്ടിയറായി ജോലി ചെയ്യുന്ന അനു രാജു അഭിപ്രായപ്പെടുന്നു.
നമ്മള് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ അവർ വളരെ കൾച്ചറൽ സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമുക്ക് പെർഫോം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് നമ്മള് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ്ബാക്ക് നമ്മളെ സെലക്ട് ചെയ്യാതെ വരുമ്പോൾ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവരെപ്പോഴും പറയും നിങ്ങൾക്ക് ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ല, ഒരു ലോക്കൽ റെഫറൻസ് ഇല്ല. ഇതൊക്കെയാണ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നിയ കാര്യങ്ങൾ. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ബേസിക്കലി വോളണ്ടിയറിങ് ചെയ്യാനായിട്ട് പോയത്. പിന്നെ രണ്ടാമതൊരു കാരണം ഇവിടുത്തെ കൾച്ചറും നാട്ടിലെ കൾച്ചറും ഭയങ്കര വ്യത്യാസം. അപ്പം നമുക്ക് ഇവിടുത്തെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവാൻ വോളണ്ടിയറിങ് എപ്പോഴും നമ്മളെ ഒത്തിരി സഹായിക്കും.
പല മേഖലകളിലുള്ള വ്യക്തികളെ പരിചയപ്പെടുന്നതിനുള്ള ഒരു അവസരമാണ് വോളണ്ടിയർ ജോലികൾ. അതുപോലെ തന്നെ മറുനാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഓസ്ട്രേലിയയിൽ കാണുന്ന വിവിധ സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും സ്വന്തം അനുഭവങ്ങളും കഴിവുകളും ഈ സമൂഹത്തിൽ പങ്കുവെക്കുന്നതിനുമുള്ള ഒരു വേദിയാണിത്. ഓസ്ട്രേലിയയിൽ പല തരത്തിലുള്ള വോളണ്ടിയർ ജോലികൾ ലഭ്യമാണെന്ന് മാത്രമല്ല, വിവിധ മേഖലകളിൽ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്നവർ വോളണ്ടിയർ ജോലികൾ വഴി സമൂഹത്തിലേക്ക് സംഭാവനകൾ ചെയ്യുന്നുവെന്ന് അലക്സ് ചൂണ്ടിക്കാട്ടുന്നു.
ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ്. നമ്മളെല്ലാം പല രാജ്യങ്ങളിൽ നിന്നും പലയിടത്തായിട്ട് സെറ്റിൽ ചെയ്യുന്നു. നമ്മുടെ കുടുംബക്കാര് ആ ഒരു പ്രിവിലേജ് നമുക്കില്ല. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഒരിക്കലും കാണത്തില്ല. അപ്പോൾ വോളണ്ടിയർ ബേസിസിൽ നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലും നമ്മുടെ അതേ കമ്മ്യൂണിറ്റി സൊസൈറ്റി ഇൻവോൾവ്മെന്റ് വോളണ്ടിയർ വഴി നമുക്ക് വളരെയധികം ഉപകാരങ്ങളുണ്ട്. നമുക്ക് പല രീതിയിലൂടെ നമുക്ക് മനുഷ്യരെ മീറ്റ് ചെയ്യാനും പല കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിലും നമുക്ക് ഇൻവോൾവ് ആകാം. നമ്മുടെ സ്കില്ല് നമുക്ക് വളരെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും നമുക്കത് ആൾക്കാർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സോ ഞാൻ ഒരു വാക്കിൽ നമ്മളിത് പറയുവാണെങ്കിൽ ഇത് നമ്മുടെ ഹെൽത്തിനും വളരെ ഒരു ഒരു ബെനിഫിറ്റ് ആണ്, വോളണ്ടിയറിംഗ് വഴി സോഷ്യൽ നെറ്റ്വർക്കിങ്ങും ബാക്കി കാര്യങ്ങളും. സോ ഈ സോഷ്യൽ ഈ വോളണ്ടിയർ എന്ന് പറയുമ്പോൾ ജോലി മാത്രമായിട്ടല്ല, പല രീതിയിലുള്ള വോളണ്ടിയറിംഗ് ഉണ്ട്. ചില സ്പോർട്സ് സ്റ്റേഡിയങ്ങളിൽ പോലും വോളണ്ടിയറിംഗ് ഉണ്ട്. ഇപ്പം ഒരു വ്യക്തി ഫിസിക്കൽ ആക്ടിവിറ്റീസ് താല്പര്യം ആഗ്രഹിക്കുന്നെങ്കിൽ സ്കൂളുകളിൽ പോയി യുനോ ഒരു കോച്ചായിട്ട് വോളണ്ടിയർ ചെയ്യാം, സ്പോർട്സ് സ്റ്റേഡിയത്തിൽ പോയി ഒരു റെഫറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഓഫീസറായിട്ട് വോളണ്ടിയർ ചെയ്യാം. അവർക്കതിൽ ഒരു വരുമാനമായിട്ടൊന്നുമില്ല, പക്ഷേ അവരതിൽ സന്തോഷം കാണുന്നു. കാരണം അവർ ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാനും ഒരു ഹെൽത്തി ലൈഫായിട്ട് അവർ കണ്ടുകൊണ്ട് അത് സർവീസ് ചെയ്ത് അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു.
ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ മാത്രമല്ല വോളണ്ടിയർ ജോലികൾ സഹായകരമാകുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ പഠനശേഷം ശരിയായ മേഖല തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഇത് സഹായിക്കുന്നുവെന്ന് അലക്സ് പറയുന്നു.
യൂണിവേഴ്സിറ്റി കഴിഞ്ഞ അടുത്ത എഡ്യൂക്കേഷന് പോകുന്നതിന് മുമ്പേ ഒരു വർക്ക് എക്സ്പീരിയൻസ് പോലെ ഉദ്ദേശിച്ച് പലരും ഇൻഡസ്ട്രിയെ പറ്റി അറിയാൻ വേണ്ടി അവര് കൈപോക്കി വോളണ്ടിയർ ആയിട്ട് വരും. അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സിന് എൻറോൾ ചെയ്യുന്നതിന് മുമ്പേ പറ്റുവാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ പോയി ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ തോളം ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. ആ എക്സ്പീരിയൻസ് വഴി നമുക്ക് ആ ഇൻഡസ്ട്രിയെ പറ്റി അറിയാനും ആൾക്കാരോട് സംസാരിക്കാനും കരിയർ പാത്വേ മനസ്സിലാക്കാനും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് ഹാൻഡ്, റാദർ ദാൻ ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ മാഗസിൻ വഴിയോ അല്ലെങ്കിൽ ബുക്സ് വഴിയോ നമ്മൾ ആ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുന്നേക്കാളും ഇത് നല്ലൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. സോ അങ്ങനെ താല്പര്യം കാണിക്കുന്ന വോളണ്ടിയേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. സോ പൊതുവെ ഇതൊരു ഭയങ്കര ഒരു സക്സസ്ഫുൾ ഒരു മോഡലാണ്. ആൻഡ് എല്ലാ രീതിയിലും എല്ലാവരും ഒരു ബെനിഫിഷ്യറിയാണ് ഇതിന്റെ അകത്ത്. കാരണം എവരിബഡി ഈസ് ഗെറ്റിംഗ് ദെയർ ഔട്ട്കം.
പല മേഖലകളിൽ വോളണ്ടിയർ ജോലികൾ ലഭ്യമാണെങ്കിലും ശമ്പളം കൈപ്പറ്റാതെയുള്ള ഈ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുക്കുന്ന കാര്യമാണെന്ന് അലക്സ് ചൂണ്ടിക്കാട്ടുന്നു.
നമ്മൾ ഏത് കമ്പനിയിലാണ് കയറുന്നത് എന്നുള്ളത്, ഏത് കമ്പനിക്ക് വേണ്ടി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ചില കമ്പനികൾ ഇതൊരു ദുരുപയോഗിക്കപ്പെടുത്തുന്നുണ്ട്. കാരണം ചില പ്രത്യേകിച്ച് റീറ്റെയിൽ ആയിട്ടും ഹോസ്പിറ്റാലിറ്റി ആയിട്ടുള്ള ബിസിനസ്സുകളിൽ, കാരണം അവർക്ക് അതൊരു ഫ്രീ വർക്ക് ഫോഴ്സ് ആണ്. കാരണം അതൊരു സ്കിൽ ലേബർ അല്ല, അവർക്ക് ഒരു വോളണ്ടിയർ വന്ന് അപ്രോച്ച് ചെയ്താൽ പെട്ടെന്ന് ആ വ്യക്തിയെ മണിക്കൂറുകൾക്കുള്ളിൽ ട്രെയിൻ ചെയ്ത് ആ വ്യക്തിയെ ദുരുപയോഗിക്കാൻ അവസരം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം നമ്മൾ കമ്പനിയെ പറ്റി പഠിക്കുകയും നമ്മുടെ ഫ്യൂച്ചർ അതിൽ നിന്ന് നമുക്ക് എന്താ ഗുണവും ഉപകാരവും വരുന്നതും കൂടി മനസ്സിലാക്കി ഇൻവോൾവ് ആയാൽ അതിൽ നിന്നും നല്ലതേ സംഭവിക്കാനുള്ളൂ.
ശമ്പളം കൈപ്പറ്റി ജോലി ചെയ്യുന്നവരും വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവരും തമ്മിൽ ഓരോ സാഹചര്യവും പ്രസ്ഥാനവും അനുസരിച്ച് ഉത്തരവാദിത്തത്തിൽ മാറ്റമുണ്ടായേക്കാമെങ്കിലും യാതൊരു വിധത്തിലുള്ള വിവേചനവും അനുഭവപ്പെട്ടിട്ടില്ലെന്ന് അനു ചൂണ്ടിക്കാട്ടുന്നു.
ശമ്പളം കിട്ടി ജോലി ചെയ്യുമ്പോൾ അവർ ആ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ അവൈലബിൾ ആക്കണം. ഒരു വോളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാം നമ്മുടെ അവൈലബിലിറ്റി എപ്പോഴാണ്. നമ്മുടെ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. വോളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ 8 hours കമ്മിറ്റ് ചെയ്യാം, 6 hours കമ്മിറ്റ് ചെയ്യാം. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് വോളണ്ടിയറിംഗിലേക്ക് ഇറങ്ങാൻ പറ്റും. ജോലി ചെയ്യുമ്പോൾ നമ്മൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഇത്ര അവേഴ്സ് ചെയ്യണം, അവർക്ക് വേണ്ടിയ സമയത്ത് നമ്മൾ പോകണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല ഒരു നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല വ്യത്യാസം. അവകാശങ്ങൾ ശരിക്കും വോളണ്ടിയേഴ്സ് ആണെങ്കിലും ഒരു വർക്കറിനെ പോലെ തന്നെ നമുക്ക് വേണ്ടിയ പ്രൊട്ടക്ഷൻ എല്ലാം ഈ ഓർഗനൈസേഷൻ ഓഫർ ചെയ്യും. ഇപ്പൊ നമുക്ക് ഇന്റിമിനേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ അവർ ഒട്ടും വ്യത്യസ്തമായിട്ട് കാണില്ല വർക്കേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും എന്നാണ് എന്റെ അനുഭവം.
വോളണ്ടിയർ ജോലികൾക്ക് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയായ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇതിനായി വിവിധ വെബ്സൈറ്റുകളും ഇൻഫർമേഷൻ സെന്ററുകളുമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വോളണ്ടിയറിംഗ് ഓസ്ട്രേലിയ .org. SBS റേഡിയോയ്ക്ക് വേണ്ടി മെൽബണിൽ നിന്നും ഡെലിസ് പോൾ.